നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഇന്നത്തെ വാർത്ത.
നമസ്കാരം, SBS മലയാളം ഇന്നത്തെ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജനുവരി 29 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് അഖിലശ്രീ. സർക്കാർ ആശുപത്രികൾക്കുള്ള സാമ്പത്തിക സഹായം സംബന്ധിച്ചും NDIS പദ്ധതി പരിഷ്കരിക്കുന്നതിനുമായി ഫെഡറൽ സർക്കാർ സംസ്ഥാനങ്ങളുമായും ടെറിട്ടറികളുമായും അന്തിമഘട്ട ചർച്ചകളിലേക്ക് കടന്നു. നാളെ ചേരുന്ന നാഷണൽ ക്യാബിനറ്റ് യോഗത്തിൽ ഇക്കാര്യം പ്രധാന ചർച്ചാ വിഷയമാകും. NDIS വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നേരിയ തോതിൽ വികാസ വൈകല്യങ്ങളുള്ള കുട്ടികളെ NDIS നിന്ന് മാറ്റി ത്രൈവിംഗ് കിഡ്സ് എന്ന പേരിലുള്ള പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് സർക്കാർ നീക്കം. ഇതിലൂടെ NDIS ഭാരം കുറയ്ക്കാനും അർഹരായവർക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ കഴിയുമെന്നും സർക്കാർ കരുതുന്നു. പദ്ധതിയുടെ വാർഷിക ചെലവ് വർദ്ധനവ് 8% പരിമിതപ്പെടുത്താനും സർക്കാരിന് ലക്ഷ്യമുണ്ട്. നിലവിൽ ചെലവ് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും ഭാവിയിൽ ഇത് കൂടുതൽ സുസ്ഥിരമായ രീതിയിലേക്ക് മാറ്റുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സർക്കാർ ആശുപത്രികൾക്കുള്ള ധനസഹായം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. ഈ വർഷം പകുതിയോടെ പുതിയ കരാറിൽ ഒപ്പിടേണ്ടതുണ്ടെന്നും മില്യൺ കണക്കിന് ഡോളറിന്റെ ഫണ്ടിംഗ് വിഹിതത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വവും തുടരെ ആവശ്യം. ഇതിനിടെ ഓസ്ട്രേലിയയിലെ പൊതുജനാരോഗ്യ സംവിധാനം കടുത്ത വലിയൊരു ഭാഗം വഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ് എന്നും അതിനാൽ കേന്ദ്രമെന്നും ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ആശുപത്രികൾക്ക് $40 ബില്യൻ അടിയന്തര സഹായം വേണമെന്നാണ് ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷന്റെ ആവശ്യം. പലിശ നിരക്ക് വർധനവിൽ ഫെഡറൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി നാഷണൽസ് പാർട്ടി. പലിശ വർധനവിലേക്ക് രാജ്യത്തെ വീണ്ടും തള്ളിയിടുന്നതിന്റെ ഉത്തരവാദിത്വം ലേബർ സർക്കാരിനാണെന്ന് നാഷണൽ പാർട്ടി സെനറ്റർ ബ്രിജറ്റ് മക്കൻസി ആരോപിച്ചു. സർക്കാരിന്റെ അനാവശ്യ ചെലവുകളാണ് നാണയപ്പെരുപ്പം കൂട്ടിയതിനു പിന്നിൽ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ചെലവുകൾ നിയന്ത്രിക്കാൻ ലേബർ പാർട്ടിക്ക് കഴിയാത്തത് സാധാരണ കുടുംബങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നും അവരുടെ ബില്ലുകളും മോർഗേജ് തിരിച്ചടവുകളും പലചരക്ക് സാധനങ്ങളുടെ വിലയും വർദ്ധിക്കാൻ കാരണമാകുമെന്നും ബ്രിജറ്റ് മക്കൻസി ആരോപിച്ചു. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ പണപ്പെരുപ്പത്തിന് കാരണമാകുന്നില്ല എന്ന് ട്രഷറർ ജിം ചാമേഴ്സ് പ്രതികരിച്ചു. ലിബറൽ പാർട്ടി ഡെപ്യൂട്ടി ലീഡർ സൂസൻ ലേയുടെ നേതൃത്വത്തെ പിന്തുണച്ച് പ്രതിപക്ഷ ധനകാര്യ വക്താവ് ജെയിംസ് പാറ്റേഴ്സൺ രംഗത്തെത്തി. പാർട്ടിയിൽ ഭിന്നതകളുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെ പാറ്റേഴ്സൺ തള്ളിക്കളഞ്ഞു. ABC റേഡിയോ നാഷണൽ ബ്രേക്ക്ഫാസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് പാറ്റേഴ്സൺ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പാർലമെന്റ് സമ്മേളനം പുനരാരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ വക്താക്കളെ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നിരയുടെ സാന്നിധ്യം ശക്തമായി നിലനിർത്താൻ ഇത് ആവശ്യമാണെന്നാണ് പാറ്റേഴ്സൺ പറയുന്നത്. പാർട്ടിക്കുള്ളിൽ സൂസൻ ലേയുടെ സ്ഥാനത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അവർക്ക് ഭൂരിഭാഗം അംഗങ്ങളുടെയും പിന്തുണയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിലെ ഐക്യം കാത്തുസൂക്ഷിക്കാനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്നും പ്രതിപക്ഷ ഐക്യം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാര്യയെയും മകളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ പ്രതിക്ക് മെൽബൺ സുപ്രീംകോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 41-കാരനായ റോളണ്ട് ജെയിംസ് ഗ്രിഫ്റ്റ്സ് ആണ് ശിക്ഷിക്കപ്പെട്ടത്. 2022 മാർച്ചിൽ മെൽബണിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ആൽബൻ വേലിയിലെ വീട്ടിൽ വച്ചാണ് ഇയാൾ 35-കാരിയായ കെയ്ലി ഷിഹാനെയും മകളെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്നത്. 6 മക്കളുടെ അമ്മയായ കെയ്ലി ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവരുടെ 16 വയസ്സുള്ള മകൾക്ക് ശരീരത്തിന്റെ 50% പൊള്ളലേറ്റിരുന്നു. ഇസ്രായേൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തെ തുടർന്ന് സിഡ്നിയിൽ പ്രതിഷേധം കനക്കുന്നു. February 9 ഓസ്ട്രേലിയയുടെ ക്ഷണം സ്വീകരിച്ച് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ഇവിടെ എത്തുന്നത്. ബോണ്ടായിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇവിടെയുള്ള ഓസ്ട്രേലിയൻ ജൂത സമൂഹത്തെ സന്ദർശിക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനുമാണ് സന്ദർശനം. ഇതിനിടെ ഇസ്രായേൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തിനെതിരെ പ്രോ പാലസ്തീൻ പ്രവർത്തകർ രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് എത്തുമ്പോൾ യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിനായി വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിക്കുമെന്ന് പ്രീമിയർ ക്രിസ് മിൻസ് അറിയിച്ചു. ഇതോടെ SBS മലയാളം ഇന്നത്തെ വാർത്ത അവസാനിക്കുന്നു. വീണ്ടും നാളെ വൈകിട്ട് 5 വാർത്തകളുമായി തിരിച്ചെത്താം. വാർത്തകൾ വായിച്ചത് അഖിലശ്രീ.
ഇന്നത്തെ വാർത്ത.
ഇന്നത്തെ
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും. പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.